നമസ്കാരം. ന്യൂസിലൻഡിലെ നമ്മുടെ മലയാളം എഫ് എം പ്രോഗ്രാം എഫ് എം ഫ്രീക്വൻസി 104.6 ഇന്നത്തെ പരിപാടികൾ ആരംഭിക്കുന്നു. ഇന്നാദ്യം സംഗീതമേ ജീവിതം. സിനിമയും സംഗീതവും കവിതകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സംഗീതമേ ജീവിതം ജോർജ് ചീരൻ അവതരിപ്പിക്കുന്നു. തുടർന്ന് അളിയന്റെ റേഡിയോ യുവം മലയാളി ക്ലബിന്റെ മ്യൂസിക് ബാൻഡായ തട്ടുമ്പുറം ബാൻഡ് അവതരിപ്പിക്കുന്ന അൺപ്ലഗ്ഡ് മ്യൂസിക് പ്രോഗ്രാം. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, മൈൻഡ് ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സ് ബ്ലോക്ക് ഹൗസ് ബേ, സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്, ആതിര ഗണേഷ്, നെസ്റ്റ ഇമിഗ്രേഷൻ സർവീസസ്.
നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്. 0800-574-722. വിശ്വസിക്കാം, വിദഗ്ധരെ.
നിങ്ങളുടെ എല്ലാ യാത്രാ ആവശ്യങ്ങൾക്കും ഹോളിഡേ ബുക്കിംഗ്സിനും വ്യക്തിഗത സഹായം ആസ്വദിക്കൂ. കോൺടാക്ട് സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്. ഫോൺ നമ്പർ 0921-84000. ഓരോ യാത്രയും ഒരു അനുഗ്രഹമാണ്. സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്.
ന്യൂസിലൻഡിലോ ഓസ്ട്രേലിയയിലോ നേസ്യൂളി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ് IQN ഓസ്കെ പരീക്ഷകൾക്ക് ഫേസ് ടു ഫേസ് ട്രെയിനിങ്ങും വിദഗ്ധ മാർഗനിർദ്ദേശവും നൽകി നിങ്ങളുടെ സ്വപ്നം ഞങ്ങൾ നിറവേറ്റുന്നു. മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, ഇന്ത്യ, ന്യൂസിലൻഡ് ആൻഡ് ഓസ്ട്രേലിയ.
ഇന്ത്യൻ വസ്ത്രങ്ങളും സമ്പന്നമായ കേരള പാരമ്പര്യത്തിന്റെ കുത്തുമ്പുള്ളി വസ്ത്രങ്ങളും നേരിട്ട് തിരഞ്ഞെടുക്കാം. താങ്ങാനാവുന്ന വിലകളിൽ സമാനതമില്ലാത്ത ഗുണനിലവാരത്തോടെ ഉയരട്ടെ നിങ്ങളുടെ സ്റ്റൈൽ ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സിനൊപ്പം.
അല്ല, വിസ കാര്യങ്ങളൊക്കെ സോർട്ട് ഔട്ട് ചെയ്തോ?
ഇല്ല, ഞാൻ ആകെ കൺഫ്യൂസ്ഡ്.
എന്തിന്? നമ്മുടെ സ്വന്തം മലയാളി ഇമിഗ്രേഷൻ അഡ്വൈസർ ആതിര ഗണേഷിനെ വിളിക്കൂ. സ്റ്റുഡന്റ് വിസ മുതൽ റെസിഡൻസി വരെ എല്ലാം ഈസി ആയി ചെയ്തുതരും. 0223684349 നെസ്റ്റ ഇമിഗ്രേഷൻ സർവീസസ്. നെസ്റ്റ ബെസ്റ്റ.
ഇപ്പോൾ കേൾക്കാം സംഗീതമേ ജീവിതം.
നമസ്കാരം. സംഗീതമേ ജീവിതം എന്ന നമ്മുടെ പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കവിയും ഗാനരചയിതാവും തിരക്കഥാകൃത്തുമായ യൂസഫ് അലിയാണ് ഇന്നത്തെ സംഗീതമേ ജീവിതത്തിൽ. തൃശൂർ ജില്ലയിലുള്ള കേച്ചേരി എന്ന സ്ഥലത്താണ് ഇദ്ദേഹം 1934 May 16 ജനിച്ചത്. കേരളവർമ്മ കോളേജിൽ നിന്നും BA പാസ്സായതിനു ശേഷം ലോ കോളേജിൽ നിന്ന് BL ബിരുദം നേടി കുറെ കാലം വക്കീൽ ജോലി നോക്കി യൂസഫ് അലി. 1962 മൂടുപടം എന്ന ചിത്രത്തിനു വേണ്ടി ഗാനങ്ങൾ രചിച്ച് സിനിമാ ഗാനരംഗത്തേക്ക് കടന്നുവന്നു. സംസ്കൃത ഭാഷയിൽ ചലച്ചിത്ര ഗാനങ്ങൾ എഴുതിയ ഒരേയൊരു കവിയായിരിക്കണം യൂസഫ് അലി കേച്ചേരി. 3 ഗാനങ്ങളാണ് ഇദ്ദേഹം സംസ്കൃതത്തിൽ രചിച്ചത്. 1988 പുറത്തിറങ്ങിയ ധ്വനി എന്ന ചിത്രം, ഇതിലെ ജാനകി ജാനെ എന്ന ഗാനം നൌഷാദ് അലി സംഗീതം കൊടുത്ത് യേശുദാസ് പാടിയിരിക്കുന്നു.
വിഷാദകാലേ സഖാത്വ
കൃപാസാഗരം ഗുരുവായൂപുരം. ഈ സംസ്കൃത ഗാനം രചിച്ചിരിക്കുന്നത് സർഗം എന്ന ചിത്രത്തിനു വേണ്ടി. സംഗീതം ബോംബെ രവി, പാടിയത് യേശുദാസ്.
കൃപാസാഗരം കൃഷ്ണ കൃപാസാഗരം ഗുരുവായൂപുരം ജനിമോക്ഷകരം ഗുരുവായൂപുരം ജനിമോക്ഷകരം കൃഷ്ണ കൃപാസാഗരം കൃപാസാഗരം ജനവന്ദിത മുരകര ബാലം മുനി ജനവന്ദിത മുരകര ബാലം മുരളീലോലം മുകുര കപോലം
മുരളിലോലം മുകുരകപോലം അനന്തശയാലം അരവിന്ദനയനം അനന്തശയാലം അരവിന്ദനയനം വന്ദേ മധുസൂദനം കൃഷ്ണകൃപാസാഗരം കൃഷ്ണകൃപാസാഗരം ജവാണം അധരം ശോണം മനസ്സി ജവാണം
സുഗന്ധനിദാനം
സുരുചിരവദനം
മികച്ച ഗാനരചനയ്ക്കുള്ള ദേശീയ പുരസ്കാരം യൂസഫ് അലിക്ക് നേടിക്കൊടുത്ത ഗാനമാണ് അടുത്തത്. ഗേയം ഹരിനാമധേയം ഭവഭയസാഗര തരണോപായം ശ്വാശ്വത മൃത്യും ജയം. ഈ സംസ്കൃത ഗാനം രചിച്ചിരിക്കുന്നത് മഴ എന്ന ചിത്രത്തിനു വേണ്ടി 2020. സംഗീതം രവീന്ദ്രൻ, പാടിയത് കെ ജെ യേശുദാസ്, ബി അരുന്ധതി, നെയ്യാറ്റിൻകര വാസുദേവൻ.
ഹരിനാമധേയം ശാശ്വത മൃത്യുഞ്ജയം
ഗേയം ഹരിനാമധേയം ഗേയം ഹരിനാമധേയം ഭവഭയസാഗര തരണോമായും ഭവഭയസാഗര തരണോമായും ശാശ്വത മൃത്യുഞ്ജയം ശാശ്വത മൃത്യുഞ്ജയം ഗേയം ഹരിനാമധേയം ശിരാഗാലാവം ആ
రామ శృతిలయ సంగమ సుధానికేతం చారుకేశిరాగారామ శృతిలయ సంగమం సుధానికేతం నిరుభవ నడన నిత్యానందం రాధా మాధవ కేళీ సదనం గేయం హరినామధేయం వీతరాగం గోవీజారం యదుకుల బాలం మృగమదపాలం వీతరాగం గోవీజారం యదుకుల బాలం మృగమదపాలం విగళిత కథనం యోగీ గమ్యచ్చేదోరమ్యం గీతాగహనం గీతాగహనం గేయం హరినామధేయం భవభయ సాగర తరణోపాయం భవభయ సాగర తరణోపాయం శాశ్వత మృత్యుంజయం శాశ్వత మృత్యుంజయం గేయం హరినామధేయం
കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കുട ചൂടി. മോഹൻ സിതാര സംഗീതം നൽകിയ ജോക്കർ എന്ന ചിത്രത്തിലെ ഗാനം യേശുദാസ് പാടിയിരിക്കുന്നു.
ഞാനൊരു ചിരിയുടെ കൂടെ ചൂടി കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കൂടെ ചൂടി
നോവിൻ കടലിൽ മുങ്ങി തപ്പി മുത്തുകൾ ഞാൻ വാരി മുള്ളുകളെല്ലാം തേന്മലരാക്കി മാറിലണിഞ്ഞു ഞാൻ ലോകമേ നിൻചൊടിയിൽ ചിരി കാണാം കരൾ വീണമിട്ടി പാട്ടുപാടാം കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കൂടെ ചൂടി കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കൂടെ ചൂടി പകലിൻ പുഞ്ചിരി സൂര്യൻ രാവിൻ പാൽച്ചിരി ചന്ദ്രൻ ഓ പകലിൻ പുഞ്ചിരി സൂര്യൻ രാവിൻ പാൽച്ചിരി ചന്ദ്രൻ കടലിൻ പുഞ്ചിരി പൊൻതിരമാല മണ്ണിൻ പുഞ്ചിരി പൂ കടലിൻ പുഞ്ചിരി പൊൻതിരമാല മണ്ണിൻ പുഞ്ചിരി പൂ കേഴും മുയിലിൻ മഴവില്ലാലൊരു പുഞ്ചിരി ഉണ്ടാക്കി വർണ്ണ പുഞ്ചിരി ഉണ്ടാക്കി കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കൂടെ ചൂടി കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കൂടെ ചൂടി കവിതകളാക്കി മോഹം നെടുവീർപ്പാക്കി ഓ കഥനം കവിതകളാക്കി മോഹം നെടുവീർപ്പാക്കി മിഴിനീർ പുഴതൻ തീരത്തല്ലോ കളിവീടുണ്ടാക്കി മിഴിനീർ പുഴതൻ തീരത്തല്ലോ കളിവീടുണ്ടാക്കി മുറിഞ്ഞ നെഞ്ചിൽ പാൾമുളയാതൊരു മുരളികയുണ്ടാക്കി പാടാൻ മുരളികയുണ്ടാക്കി കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കുട ചൂടി മോവിൻ കടലിൽ മുങ്ങി തപ്പി മുത്തുകൾ ഞാൻ വാരി മുള്ളുകളെല്ലാം തേന്മലരാക്കി മാറിലണിഞ്ഞു ഞാൻ ലോകമേ നിൻചൊടിയിൽ ചിരി കാണാൻ കരൾ വീണമിത്തി പാട്ടുപാടം കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കൂടെ ജോഡി കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കൂടെ ജോഡി
ആലിലക്കണ്ണ നിൻ മുരളിക കേൾക്കുമ്പോൾ എൻ മനസ്സിൽ പാട്ടുണരും. മോഹൻ സിതാര സംഗീതം കൊടുത്ത ഈ ഗാനം പാടിയിരിക്കുന്നത് യേശുദാസ്. 1999 പുറത്തിറങ്ങിയ വാസന്തിയും പിന്നെ ലക്ഷ്മിയും എന്ന ചിത്രത്തിനു വേണ്ടി.
ആലിലക്കണ്ണ നിന്റെ മുരളിക കേൾക്കുമ്പോൾ എൻ മനസ്സിൽ പാട്ടുണരും ആയിരം കനവുണരും. ആലിലക്കണ്ണ നിന്റെ മുരളിക കേൾക്കുമ്പോൾ എൻ മനസ്സിൽ പാട്ടുണരും ആയിരം കനവുണരും. ഉയിരിൻ വേദിയിൽ സ്വരകന്യകമാതടവാടും. ആലിലക്കണ്ണ നിന്റെ മുരളിക കേൾക്കുമ്പോൾ എൻ
മനസ്സിൽ പാട്ടുണരും ആയിരം കനവുണരും. വഴിയമ്പലത്തിൽ വഴി തെറ്റി വന്നു ഞാനൊരു വാനം പാടി. വഴിയമ്പലത്തിൽ വഴി തെറ്റി വന്നു ഞാനൊരു വാനം പാടി. ഒരു ചാൺ വയറിന് ഉൾത്തുടി താളത്തിൽ കണ്ണീർ പാട്ടുകൾ പാടാം ഞാൻ. കണ്ണീർ പാട്ടുകൾ പാടാം ഞാൻ. ഓ ആലിലക്കണ്ണ നിന്റെ മുരളികൾ കേൾക്കുമ്പോൾ എൻ മനസ്സിൽ പാട്ടുണരും ആയിരം കനവുണരും. വേദനയെല്ലാം വേദാന്തമാക്കി ഞാനിന്നൊരീണം പാടി. വേദനയെല്ലാം വേദാന്തമാക്കി ഞാനിന്നൊരീണം പാടി. സുന്ദര രാഗത്തിൽ സിന്ദൂര കിരണങ്ങൾ കുരുടൻ കൈവടിയായി. കുരുടന്നു കൈവടിയായി. ഓ ആലിലക്കണ്ണ നിന്റെ മുരളിക കേൾക്കുമ്പോൾ എൻ മനസ്സിൽ പാട്ടുണരും ആയിരം കനവുണരും. ഉയിരിൻ നടമാടും ആലിലക്കണ്ണ നിന്റെ മുരളിക കേട്ടുമ്പോൾ എൻ മനസ്സിൽ പാട്ടുണരും ആയിരം കനവുണരും.
ഈ ഒരു ഗാനത്തോടെ ഇന്നത്തെ സംഗീതമേ ജീവിതം അവസാനിക്കുന്നു. വീണ്ടും കുറെ നല്ല ഗാനങ്ങളുമായി സംഗീതമേ ജീവിതത്തിൽ കാണുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം.
നിങ്ങൾ ഇതുവരെ മലയാളം FM 104.6 കേട്ടത് സംഗീതമേ ജീവിതം. ഇപ്പോൾ കേൾക്കാം യുവ മലയാളി ക്ലബിന്റെ മ്യൂസിക് ബാൻഡായ തട്ടിൻപുറം ബാൻഡ് അവതരിപ്പിക്കുന്ന അളിയന്റെ റേഡിയോ.
നമസ്കാരം, അളിയന്റെ റേഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ മിഥുൻ. ഇന്ന് നമ്മോടൊപ്പം ഫ്ലോറിലുള്ളത് പാർവതി, വിജിൻ, നിതീഷ്. നിതീഷും വിജിനും കുറെ ആയി വന്നിട്ടല്ലേ, നാട്ടിൽ പോയി. ജനുവരി പോയല്ലേ, ഒരു മാസം ഉണ്ടായിരുന്നോ?
ഒരു 6 ആഴ്ച ഉണ്ടായി. കുറെ പെരുന്നാളും 11 വർഷത്തിന് ശേഷം ഒരു പെരുന്നാൾ കൂടി.
ഓ 11 വർഷമോ?
കാരണം നമ്മള് നോർമലി പോകാറുള്ളത് ഒന്നില്ലെങ്കിൽ ഓണത്തിന് പോവും, പെരുന്നാൾ കൂടി.
എന്നിട്ട് പെരുന്നാൾ കൂടിട്ട് അടി ബഹളം പരിപാടികൾ എന്തെങ്കിലും ഉണ്ടായോ? നമ്മളിപ്പോ വീഡിയോയിലൊക്കെ കാണാറില്ലേ നാട്ടിലെ പെരുന്നാളിനടി ഉത്സവത്തിനടി പണ്ടോട്ടുള്ള സംഭവം
അതങ്ങനെ സോൾവ് ആയി പോയി.
പണ്ടോട്ടേ സംഭവം ഉണ്ടായിരുന്നു
അല്ലേ? ഇവ നാട്ടിൽ പോയത് നടി ഉണ്ടാക്കണം എനിക്ക് തോന്നിയിട്ടുണ്ടല്ലോ ചിലപ്പോ. പക്ഷെ ഇപ്രാവശ്യം എനിക്കിപ്പോ ആറ് കൊല്ലായി. ഇപ്പൊ ഞാൻ അളിയന്റെ കൂടെ തന്നെ ദിദീഷിന്റെ കൂടെ തന്നെ നാട്ടിലേക്ക് പോയി. പക്ഷെ ഇപ്പൊ ആറാമത്തെ കൊല്ലം.
എന്റെ ഒരു വിഷമമുണ്ടോ?
അല്ല വിഷമല്ല, ഈ ആറാമത്തെ കൊല്ലം ഇപ്പൊ ഞാൻ എന്റെ നാട്ടിലെ
പെരുന്നാള്
അത് ഇപ്രാവശ്യം മിസ്സായി.
എന്റെ നാട്ടിൽ പോയിട്ട് എങ്ങനെയുണ്ട്? ഒരു ഇത്ര നാള് കൂടി പോയിട്ട് എന്ത് ഫീൽ ചെയ്തു?
ഫീല് പണ്ടത്തെ അത്ര ഗൃഹാതുരത്വം അങ്ങനത്തെ ഒന്നും
ഇല്ല. പിന്നെ ഇപ്പോഴുള്ള പിള്ളേര് ഇപ്പം മറ്റേ കേസുകളും ലഹരി പരിപാടികള് ഡ്രഗ്സ് ഒക്കെ ആണെന്ന് തോന്നുന്നല്ലേ?
അത് പറഞ്ഞപ്പോ ലഹരിയാണ് ഇപ്പൊ കുറെയൊക്കെ നാട്ടിൽ.
നീ ഒരു വാക്കു പറയില്ല, എന്റെ അർത്ഥം ഒന്ന് പറയോ.
എന്താ
അതെനിക്ക് പറയാൻ അറിയില്ല.
ഗൃഹാതുരത്വം
അല്ല,
ഇത് അതെന്റെ തെറ്റാണ്. കാരണം ഞാൻ നമ്മുടെ അളിയന്റെ വിദ്യാഭ്യാസം നോക്കാണ്ടാണ് എന്റെ പേരുകൾക്ക് തെറ്റുണ്ട്. പക്ഷെ
ചില വാക്കുകൾ അറിയില്ല.
നാട്ടില് ചെല്ലുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. ഇപ്പൊ നാട് മിസ് ചെയ്തു, അല്ലെങ്കിൽ നാട്ടിൽ നമ്മൾ പണ്ടത്തെ നാട്ടിലെത്തിയപ്പോ ചെറിയ പിള്ളേർ എന്ന് വെച്ചാൽ 15 തൊട്ടുള്ള പിള്ളേരുകള് മെയിൻ ആയിട്ട് ഇപ്പൊ നമ്മള് സിഗരറ്റ് ഒക്കെ വലിച്ചിരുന്ന സമയത്ത് അവരിപ്പോ പേരുപോലെ വേറെ സാധനങ്ങളൊക്കെ വലിച്ചോണ്ടിരിക്കും.
ഇപ്പൊ പിള്ളേർ മുന്നിൽ സുലഭമായിട്ടുള്ള MDMA പോലുള്ള മാരകമായിട്ടുള്ള ലഹരികളാണ്. അപ്പൊ അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അതിന് അവര് തന്നെ പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ കണ്ടത് മണമില്ല, അടിച്ചെന്നാരും അറിയത്തില്ല, ഒരു പ്രശ്നമില്ല, ഇങ്ങനെ ഒരു മന്ദാരത്തിൽ ഇങ്ങനെ നടക്കാന്നുള്ള ഒരു ഇതിലാണ്. പക്ഷെ ഇതിന്റെയൊക്കെ ഒരു അഡിക്ഷനിലേക്കാണ് ഇപ്പൊ പൊക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്തുമാത്രം വാർത്തകളാണ് കാണുന്നത്, കാരണം ഇത് കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്നത്. കാരണം ഇതിനെ ചെറിയ ഗ്രാമം എങ്ങാണ്ട് 2500-3000 രൂപ കണ്ട. ഇപ്പം ഈ കഴിഞ്ഞ ഒരു ഒന്ന് രണ്ടാഴ്ചയായിട്ട് ഇപ്പം ഗവൺമെന്റും പോലീസും കൂടെ സംയുക്തമായിട്ട് ചേർന്നിട്ട് ഇതേപോലെ ഫുള്ള് റെയ്ഡും പരിപാടികളാണ്. അപ്പം കോളേജിന്റെ ഹോസ്റ്റലിൽ നിന്ന് പിടിക്കുന്നു, വഴിയെ
കൂടുതലാണെന്ന്.
കാരണം കേസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇത് കിട്ടാണ്ട് വരുമ്പോൾ വീട്ടിൽ ഈ 10-15 വയസ്സുള്ള പിള്ളേര് അക്രമമാണ്. തള്ളയെന്നോ തന്തയെന്നോ പെങ്ങളെന്നോ ഓട്ടോ അല്ലാതെ അടിയിടി വെട്ട് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പേടിയാണ്. നമ്മൾ ഇവിടെ നിന്ന് ഈ ന്യൂസ് നോക്കുമ്പോൾ ശരിക്കും ഭയങ്കരമായിട്ട് ഇത്ര ലെവലിലേക്ക് അഡിക്ഷൻ ഇങ്ങനെ പോകുന്ന എങ്ങനെയാന്നുള്ള കാര്യം.
അതെ, ഞാനിപ്പോ ഇതും പറഞ്ഞപ്പോഴും ഇപ്പൊ മുമ്പ് ഒരു അമ്മച്ചിയുടെ മാല പിടിച്ചു. ചെക്കെന്ന് വെച്ചൊരു 19-20 വയസ്സുള്ള ഒരു പയ്യൻ അവനെ പിടിച്ചു. അപ്പൊ പിടിച്ചപ്പോ എല്ലാവരും അതിശയപ്പെട്ടു ഈ ചെക്കനെ പിടിച്ചു കഴിഞ്ഞപ്പോ. നോക്കി ഈ ചെക്കൻ എല്ലാ ദിവസം 4 എണീറ്റ് 10 ഇടും. അത് കഴിഞ്ഞിട്ട് അടുത്ത് പഠിക്കാൻ പോകും, അതിന് തിരിച്ചു വന്നിട്ട് വേറെ എന്തോ സ്ഥലത്ത് പോയി പിന്നെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ പൈസ ഉണ്ട്, ആ പ്രായത്തിൽ തന്നെ പൈസ ഉണ്ട് ഈ കൊച്ച. പിന്നെ എന്തിനാ ഈ കൊച്ച് ഈ മാല പിടിച്ചെന്ന് വെച്ചാൽ, അന്ന് ഇവനെ പിടിച്ചപ്പോ 8-10 പേരുടെ മാല പിടിച്ചു ഇവൻ ആ സമയത്ത്. അപ്പൊ ഇത്രയും പൈസ ഉണ്ടെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ഇങ്ങനത്തെ ഒരു അഡിക്ഷൻ അവനുണ്ട്.
ഓ,
അപ്പൊ അതിന്
വേണ്ടി
ആയിപ്പോയി ആള്.
കഴിഞ്ഞ ദിവസം ന്യൂസ് കണ്ടില്ലായിരുന്നു, അതായത് 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യൻ വീട്ടിലെല്ലാം ഉറങ്ങി കഴിയുമ്പോൾ ഇവൻ MDMA ആയിട്ട് വരും വീട്ടില്. എന്നിട്ട് ഇവൻ അവന്റെ പെങ്ങൾക്കും കൊടുക്കും, 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെങ്ങൾക്ക്. പെങ്ങൾക്ക് ചോക്ലേറ്റ് ആന്ന് പറഞ്ഞ് കൊച്ചെടുത്ത് കഴിക്കും. എന്നിട്ട് രണ്ടുപേരും ബോധമല്ല ഇങ്ങനെ കിടക്കും. എന്നിട്ട് ഏതോ ദിവസം കിട്ടാണ്ടായപ്പോ ഇവൻ വീട്ടില് അക്രം ഇത് ടെററായി. അങ്ങനെ അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം അറിയുന്നത്. എന്നാലും ചോക്കെ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യൻ 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന അവന്റെ പെങ്ങൾക്ക് ഈ സാധനം കൊടുക്കാന്ന്. പിള്ളേരിത് ഇത്ര അങ്ങ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ ഇൻഫ്ലുവൻസ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ മൊത്തത്തിൽ 100% ഈ സിനിമ കണ്ടിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നു പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇപ്പൊ ഇറങ്ങുന്ന മലയാള സിനിമ അതുപോലൊക്കെ തന്നെയാണ്. ഏത് ഈ കുറെ ഡ്രഗ്സിനെ ആദ്യം ഒന്ന് കാണിച്ച് എന്റെ സിനിമയുടെ എൻഡ് വരുമ്പം അത് ഡ്രഗ്സിനെതിരായിട്ട് കാണിക്കുമെങ്കിലും ആദ്യമേ കാണിക്കും. ഈ ചെറിയ പിള്ളേർക്ക് ഇത് കാണുമ്പോൾ ഒരു ഹരാണ്. പണ്ട് ഓർമ്മയില്ല KGF ഇറങ്ങിയപ്പോ അതേപോലെ ഒരു മോഡലില് പിള്ളേര് ട്രിവാൻഡ്രത്തിട്ട് പയ്യനെ വെട്ടിക്കുന്നത് അതിലെ ഡയലോഗും പറഞ്ഞു.
സിനിമയ്ക്ക് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്,
ഉറപ്പായിട്ടും.
സിനിമയിൽ കാണിക്കുമ്പോ കറക്റ്റ് അത് എങ്ങനെ യൂസ് ചെയ്യുന്നു
ആക്ച്വലി ബിഹൈൻഡ് സീൻ അവര് കാണിക്കുന്നത്. അവര് പറയുന്നത് അവര് യൂസ് ചെയ്തത് ഗ്ലൂക്കോസ് പൊടിയാണ്. കാണുന്നവർക്ക്
ഈവൻ കുറച്ച് പ്രായം കഴിഞ്ഞ ആൾക്കാർ ഒരു 25+ പോട്ടെ 30+ ആൾക്കാർക്ക് അറിയാം അതിങ്ങനെയാണ്. പക്ഷെ ഇതിനിടയ്ക്ക് അതിന് പുറകോട്ടുള്ള കാറ്റഗറി പിള്ളേരില്ല, അതായത് 8-ാം ക്ലാസ് തൊട്ട് പോട്ടെ, ഇപ്പോഴത്തെ അങ്ങനെ പറയാൻ പറ്റില്ല. 7th, 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 7th,
കാണുന്ന ആൾക്കാരുണ്ട്. ഇതെങ്ങനെ ചെയ്യും?
ടി വിയിൽ കാണുന്നതാണ്, പക്ഷെ ആദ്യമായിട്ട് കാണുന്ന പിള്ളേർക്ക് ഇത് ഒരു കൗതുകമായിട്ട് എടുക്കും ചിലപ്പോൾ. ഇതിങ്ങനെ ഇതൊന്ന് ട്രൈ ചെയ്ത് ഇങ്ങനെ ചെയ്ത് നോക്കാം, കാരണം ഇത് ഓൾറെഡി ഒരു ഡെമോ ഉണ്ട് ടിവിയിലോ അല്ലെങ്കിൽ സിനിമയിലോ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും ഇത് അനുസരിച്ച്? ചിലവര് പറഞ്ഞു ഞാൻ സ്വപ്നലോകത്ത് എത്തുന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൂട്ടുകാരെ സ്വപ്നലോകത്ത് എത്തിയോ ഞാൻ അവിടെ ചെന്ന് അവന്റെ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്തൊക്കെ അറിയാൻ വേണ്ടി
പിള്ളേരുണ്ടാവും.
പക്ഷേ മറ്റേ ഇതൊരു ഇത് ശരിക്കും പറഞ്ഞ ഒരു അഡിക്ഷൻ ആണ്, ഇതിനെ ചികിത്സിക്കാണ്ട് തന്നെ ഇത് വിട്ടു മാറത്തില്ല. അതായത് അത്ര രീതിയിൽ ഈ സാധനം കിക്ക് കിട്ടിക്കഴിഞ്ഞുകഴിഞ്ഞാൽ ഒരിക്കലും ഇത് ചികിത്സിക്കാണ്ട് മാറത്തുമില്ല. പക്ഷെ അത് ഈ പിള്ളേർക്ക് അറിയത്തില്ല. നമുക്ക് പിള്ളേരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം അവരുടെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അവരുടെ ഈ പ്രായത്തിൽ അവരുടെ മുന്നിലുള്ള ഇതാണ്. ഒരുപക്ഷെ നമ്മളുടെ പ്രായത്തിൽ നമ്മൾ കോളേജ് പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ സാധനം ഉണ്ടായ ചിലപ്പോൾ നമ്മളാരെങ്കിലും അതിൽ അഡിക്ഷൻ ആയി പോയേക്കാം. അതുകൊണ്ട് ഇപ്പം ഇവരുടെ മുന്നിൽ ഈ സാധനം ഉള്ളതുകൊണ്ട് അതാണ്
ട്രൈ ചെയ്യുന്നത്.
അപ്പൊ അതിനാണ് ഗവൺമെന്റ് പോലുള്ള വേണ്ടി പ്രവർത്തിക്കേണ്ടത്. ആ കിട്ടാണ്ട് അതായത് കേരളത്തിലേക്ക് ഈ സാധനം ഇറക്കാറുക, ബാൻഡാണ്. പക്ഷെ ആ സോഴ്സ് കണ്ടുപിടിക്കുക, അതിനെ വേറെ കളയാന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ സിനിമയിലേക്ക് പോവുകയാണെങ്കിൽ സിനിമയിൽ കാണിക്കുന്ന രംഗങ്ങളൊക്കെ കുറയ്ക്കണം.
തീർച്ചയായിട്ടും അവരിപ്പോ എന്ന് വെച്ചാൽ ഒരു കാണിക്കാത്ത സീൻ കാണിച്ചിട്ട് അതിന്റെ അടിയിൽ എഴുതി വെക്കും.
ആ ഇപ്പൊ കള്ളു കുടിക്കുന്ന സീൻ താഴെ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ സെൻസർ ബോർഡ് ഓക്കെയാണ്, ചെയ്തില്ലെങ്കിൽ മാത്രമേ ഫൈൻ ഉള്ളൂ.
പിന്നെ മുമ്പ് നമ്മുടെ സിഗരറ്റ് ഒക്കെ ഒരു മുമ്പ് ഈ ക്യാൻസറിന്റെ ഫോട്ടോ ഒന്നും ഉണ്ടാവാത്ത ഒരു കാലഘട്ടമായിരുന്നു മുമ്പ്. അത് കഴിഞ്ഞിട്ട് ഇവര് സിഗരറ്റ് വലിച്ചുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഇങ്ങനെ സിഗരറ്റ് ക്യാൻസർ വന്നൊക്കെ വെച്ച് ഇവര് ഇത് അതിന്റെ മുകളിൽ ഒട്ടിച്ചു ക്യാൻസറിന്റെ വലിയ ക്യാൻസർ വന്ന ഒരു രോഗി. പിന്നെ അത് വെച്ചിട്ട് അത് അതും തെരഞ്ഞു പിടിച്ചു വാങ്ങണ കുറെ പേര് എനിക്കറിയാം. അപ്പൊ അതെ ഇപ്പൊ ഇതൊക്കെ പ്രൊമോഷൻ ആയിട്ട് മാറുന്ന കുറെ ലോകത്തിലാണ് നമ്മൾ
ജീവിക്കുന്നത്.
നമ്മൾ ജീവിക്കുന്നത് പക്ഷെ
അതങ്ങനെയാണ്. ഇത് അഡിക്റ്റ് ആകുന്ന ആൾക്കാർക്ക് അവരുടെ അറിയാം. കാരണം അവരെ പിന്നെ ഇപ്പോഴത്തെ ഈ മാതാപിതാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകനല്ലേ മോളല്ലേ എന്നൊക്കെ കരുതിയിട്ടും ചിലപ്പോൾ മിണ്ടായിരിക്കും, ഉപദേശിക്കും. പക്ഷെ അങ്ങനെയല്ല, ഈ ഒരു മകന്റെയോ മകളുടെയോ അല്ല കയ്യിൽ നിന്ന് ഇപ്പൊ ആണും പെണ്ണൊന്നും ഇല്ലല്ലോ, എല്ലാവരും ഈ സാധനം യൂസ് ചെയ്യുന്നുണ്ട്. MDMA പോലുള്ള മാരകമായിട്ടുള്ള ഏറെ വസ്തുക്കൾ കണ്ടിട്ട് കഴിഞ്ഞാൽ പോലീസിനെ വിളിക്ക, അറിയിക്കുക, എന്നിട്ട് അറസ്റ്റ് ചെയ്യുക, എന്നിട്ട് വേണ്ട ചികിത്സകൾ കൊടുക്കും. ഇപ്പൊ അവർക്ക് മൈനർ ആണെങ്കിൽ നേരെ ജുവനൽ ഹോംസ് ഒക്കെ ഉണ്ട്, അവിടെ പോയിട്ട് ചികിത്സ വെച്ച് മാറ്റുക. ഇല്ലെങ്കിൽ ഇവർക്ക് തന്നെയാ പണി. ട്രിവാൻഡ്രത്തിൽ കണ്ടില്ലായിരുന്നോ അച്ചറക്കൻ ഒരു പയ്യൻ വീട്ടിലെ അഞ്ചു പേരെ കൊന്നത്? അവന്റെ കാമുകയെ വീട്ടിൽ വിളിച്ചു വരുത്തിയിട്ട് വീട്ടിൽ കൊന്നു. അവന്റെ അനിയനെ മന്ത്യം മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞ മന്ത്യം മേടിച്ചു കൊടുത്ത് തിരിച്ചു വീട്ടിൽ വന്ന് അവന്റെ തലക്കടിച്ചുകൊണ്ട്. ഇതൊക്കെ ഒന്നും മനസ്സിലാകുന്ന പോലെ എങ്ങനെയാണ് ഈ ശരിക്കും പറഞ്ഞ കേരളത്തിൽ മാത്രമല്ല ലോകത്ത് എല്ലായിടത്തും ഇതുപോലുള്ള സംഭവങ്ങളുണ്ട്. പക്ഷെ നമ്മള് കണ്ട ഒരു കേരളമുണ്ട്,
അതെ അതെ,
നമ്മൾ വളർന്നൊരു കേരളമുണ്ട്. അപ്പൊ അവിടെ ഇങ്ങനത്തെ വലിയ സംഭവങ്ങൾ നടക്കുമ്പോൾ ശരി പറഞ്ഞാൽ പേടിയാവുന്നുണ്ട്. എങ്ങനെയാണ് നാട്ടിലെ പിള്ളേര് വളരുന്നത്? ഇപ്പൊ
പേടിയോടൊപ്പം തന്നെ നമുക്ക് വിഷമവും ഉണ്ട്. കാരണം
തീർച്ചയായിട്ടും
നമ്മള് ഈ ഇപ്പൊ ഞങ്ങള് മുമ്പ് ഒരു ഡിസംബറിൽ ഇപ്പൊ ഒരു കുപ്പി വാങ്ങിച്ച ഒരു 10 പേരെ കുടിച്ച് കിറങ്ങി കിടന്ന സമയത്ത് അത് പിറ്റേ ദിവസം നമ്മൾ വേറെ മനുഷ്യരാ. അന്ന് ആരോടും മെക്കെട്ട് തരാനോ അല്ലെങ്കിൽ തല്ലുപിടിക്കാൻ ഒന്നും പോകാണ്ട് പിറ്റേ ദിവസം നമ്മള് നമ്മുടെ ഒരു ഫോക്കസ് ഉണ്ടാവില്ല. ഇപ്പൊ പഠിക്കണമെങ്കിൽ പഠിക്കില്ല, എന്നാലും നമ്മൾ ക്ലാസ്സിലെങ്കിലും പോകും. ഇത് നമ്മുടെ ഫോക്കസ്, ഇപ്പോഴത്തെ ജനറേഷന്റെ ഫോക്കസ് തന്നെ ഈ MDMA പറഞ്ഞ ഫോക്കസ്ഡ് ആയവർ അങ്ങോട്ടേക്ക്.
അതുകൊണ്ടാണ് ഇപ്പൊ പോലീസുകാർ എന്ത് ചെയ്യുന്ന വെച്ചാൽ കോളേജ് ഹോസ്റ്റൽ കേന്ദ്രീകരിച്ച് അവർ അതിൽ റെയ്ഡ് സെർച്ച് നടത്തി. എത്ര പിള്ളേരെ പോലീസ്, എത്ര പിള്ളേർ പിള്ളേർ കരയെന്ന് കാണുന്നുണ്ട്. പക്ഷെ അങ്ങനെ പിള്ളേർ കരയണം, കരഞ്ഞിട്ട് ഇതിന്ന് വിട്ടു മാറണം. അല്ലെങ്കിൽ അത് വീണ്ടും വീട്ടുകാർക്കും നാട്ടുകാർക്കും തന്നെ പണി, ഇല്ലെങ്കിൽ ആരെങ്കിലും കൈ തീരത്തുള്ളൂ. ഇവര് പിന്നെ ഇത് ചെന്ന് പെടുന്ന ലോകം വേറെ ആയിരിക്കും, ഇതിൽ നിന്നൊരു മോചനം കിട്ടത്തില്ല. പിന്നെ അങ്ങനെയാണ് നമുക്കൊരു പാട്ടിലേക്ക്
പോവാല്ലേ?
ഓക്കെ, അപ്പൊ ഈ ആഴ്ചയില് ആദ്യം പാടുന്ന തരാം. നിതീഷാണോ? പാർവതി അല്ലേ?
ഒരു സംഗതി ഉണ്ടായത്, ശരി, ഞാൻ നേരിട്ട് കണ്ടില്ല, അമ്മയാ പറഞ്ഞേ. എന്റെ വീടിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഒരു കടമുറിയുണ്ട്. രണ്ടു മൂന്ന് കടമുറിയുണ്ട്. അതിൽ ഒരു കടമുറി ചെറിയൊരു കട, അവിടെ ഒരു പുതിയതായിട്ട് ഒരാൾ വന്ന് സ്റ്റാർട്ട് ചെയ്ത് കടയായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അമ്മ ചെറിയ എന്തോ ഐറ്റംസ് ഒക്കെ ഉള്ള കടകൾ, അപ്പൊ ആ ഒരു ഏരിയയിൽ അങ്ങനെ ഒരു കട സ്റ്റാർട്ട് ചെയ്താല് വിജയിക്കാൻ സാധ്യതയില്ല. അപ്പൊ അമ്മ കണ്ടിട്ട് ഇങ്ങനെ വിചാരിക്കുന്നത്, എന്താ ഇങ്ങനെ ഒരു കട ഇവിടെ സ്റ്റാർട്ട് ചെയ്തേ, എന്ത് വിചാരിച്ചിട്ട്, എന്തായാലും അവർക്ക് വിജയിക്കാൻ പോകുന്നില്ല എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ പിന്നെ ആയപ്പോ വൈകിട്ട് വൈകുന്നേരങ്ങളിലായപ്പോഴത്തേക്കും പയ്യന്മാര് ഒരു ഒരു സെറ്റ് പോലെ ചെറിയ പയ്യന്മാര് വന്നിരിക്കും. എന്നും വൈകിട്ടാകുമ്പോഴത്തേക്കും ഇങ്ങനെ പയ്യന്മാര് വരുന്നു പോകുന്നു. അതും കടയിലല്ല, കടയിലകത്ത് ആണ് കയറി പോകുന്നത്. കുട്ടികള് വരുന്നു, അകത്ത് കയറി പോകുന്നു. കച്ചവടം നടക്കുന്നതായിട്ടൊന്നും കാണുന്നില്ല അവിടെ. ഇവര് വരുന്നു, അകത്തോട്ട് കയറുന്നു, പോകുന്നു. അപ്പോഴമ്മ ചെറിയൊരു ഡൗട്ട് ഇങ്ങനെ പറഞ്ഞു, എന്താ ഇങ്ങനെ പിള്ളേര് മാത്രമേ വരുന്നുള്ളൂ, വേറെ ഒന്നും അവിടെ ഇല്ല, കസ്റ്റമേഴ്സ് ഒന്നും ഇല്ല, ഇങ്ങനെ പയ്യന്മാര് വരുന്നു.
അങ്ങനെ അങ്ങനെ
സാധനങ്ങൾ വാങ്ങാനുള്ള അങ്ങനെ ഒരു വരവല്ല. ഇവര് വരുന്നു, അങ്ങ് ഉള്ളിൽ കയറി പോകുന്നു, കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങി പോകുന്നു. അങ്ങനെ കുറച്ച് ദിവസം, കുറച്ച് അധികം പോയില്ല, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വന്ന് പോലീസ് വന്ന് റെയ്ഡ് ചെയ്ത് പിടിച്ചു. അപ്പൊ എപ്പോഴും അറിഞ്ഞു ഇങ്ങനെ എന്തോ
അതാണ് ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഈ സാധനം ഉണ്ടെന്നേ. നമ്മള് പണ്ടവർ കൊച്ചിയില് ഇപ്പൊ മെയിൻ വാർത്തകളുടെ ന്യൂസ് വരുന്നത് കൊച്ചിയില്, പക്ഷെ കൊച്ചിയില് മാത്രമല്ല ഇത്, എല്ലായിടത്തും സോഴ്സ് എത്തുന്ന. കഴിഞ്ഞ ദിവസം ഞാനൊരു ന്യൂസ് കണ്ടത്, അതായത് ബാംഗ്ലൂരിനാണ് സംഭവം വരുന്നത്, പക്ഷെ ബാംഗ്ലൂരിന് എവിടെയെന്നുള്ളതാണ്.
പിന്നെ
സിനിമ ഏതൊരു മേഖല എടുത്തു കഴിഞ്ഞാലും ഇതുപോലുള്ള സാധനങ്ങൾ സുലഭമാണ്. ഒരു വാർത്ത ഉണ്ടല്ലോ, 3.5 കോടിയുടെ സാധനമായിട്ടാണ് ഒരു സ്ത്രീനെ പിടിച്ചേക്കുന്നത്. പിള്ളേർ ഇപ്പൊ ഇവരുടെ പരിപാടി എന്നറിയോ, കുറച്ച് കഴിയുമ്പോൾ ഇവർക്ക് പൈസ തരും. പിള്ളേർക്ക് പൈസ അത്ര കിട്ടത്തില്ലല്ലോ. ഇവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത് വിൽക്കാൻ തുടങ്ങും. അപ്പൊ വിറ്റ് പൈസ ഉണ്ടാക്കിയിട്ട് ആ പൈസക്ക് വീണ്ടും ഇത് മേടിച്ച് അന്ന് ആ ഇവിടെ നമ്മുടെ പാലക്കാടോ വയനാട് നടന്ന സംബന്ധമല്ലേ, ഒരു പയ്യനെ തലക്കടിച്ച് വന്നത് സ്കൂളിലെ പിള്ളേര് എല്ലാരും കൂടിട്ട്. അതൊക്കെ ഇതാണ് ആ പിള്ളേര് ഒന്നാലോചിച്ച് അതിന്റെ കേസ് നിങ്ങൾ കേട്ടായിരുന്നോ? അതായത് ഇത്രേ ഉള്ളൂ, സിമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ട്യൂഷൻ ക്ലാസ്, രണ്ട് സ്കൂളിലെ പിള്ളേർ അവിടെ പഠിക്കുന്നുണ്ട്. ട്യൂഷൻ ക്ലാസിന്റെ ഫെയർവെൽ പാർട്ടി വരുന്നു, ഒരു സ്കൂളിലെ പിള്ളേര് ലേഡീസ് ഡാൻസ് കളിക്കുന്നു. ഡാൻസ് കളിച്ചപ്പോ ബ്ലൂടൂത്ത് ഓഫ് ആയി പോയി, അല്ലെങ്കിൽ ആ കണക്ഷൻ വിട്ടുപോയി. അപ്പൊ മറ്റേ സ്കൂളിലെ പിള്ളേർ കൂവി, അവിടെ അന്ന് അടിപൊളി ഉണ്ടായിട്ടുള്ള ഉണ്ടായി. അതൊന്ന് അവിടുത്തെ സാർമാരെല്ലാം ഇടപെട്ട് എല്ലാം ഒഴിവാക്കി വിട്ടു. അത് കഴിഞ്ഞ് പിന്നെ ഇവര് വീട്ടിൽ പോയിരുന്നു, വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അവനെ തള്ളണം ഇവനെ തള്ളണം, അങ്ങനെ ഒരു സാധനം. നമ്മൾ പഠിക്കുന്ന കാലത്ത് തല്ലൊക്കെ ഉണ്ടായിരുന്നില്ല, ഒരിക്കലും പറയത്തില്ല. പക്ഷെ അത് ഇങ്ങനത്തെ രീതിയിലേക്ക് പോയിട്ടില്ല.
നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഫുട്ബോൾ കളിക്കുമ്പോ നമ്മള് രണ്ട് ടീം കളിച്ച് കാല് വെട്ടി തല്ല് വീണ് തല്ല് ഇവിടുത്തെ ഉണ്ടാവും. ചിലപ്പോ അന്ന് കിട്ടി ചിലപ്പോ ചോരൊക്കെ വരും, പിറ്റേ ദിവസം വീണ്ടും കൂടെ കെട്ടി പിടിച്ച് പോയി കളി ഷപ്പിപ്പോ. ആ ഒരു
കാലഘട്ടം അങ്ങനെയാണ് നമ്മള് വളർന്നതല്ലേ. കാരണം ഈ എൻഡ് ഓഫ് ദി ഡേ ഈ സ്കൂളിൽ അടി ഉണ്ടാക്കി നമുക്ക് പേടിയുണ്ട്, ടി സി കിട്ടും, ഒരു എക്സാം എഴുതാൻ പറ്റത്തില്ല, പ്രശ്നമാവും. ആ ഒരു പേടി നിലനിൽക്കുന്ന നമ്മൾ കോൺഗ്രസിലേക്ക് ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോൾ പോവും. ആ ഉന്തുന്നള്ളുണ്ട് അടി കഴിഞ്ഞു, അവിടെ കഴിഞ്ഞ് തീർന്ന പരിപാടി. പക്ഷെ ഇതിലേക്ക് പോകുന്നില്ല. ഇത് പിള്ളേർ ഈ ക്രിമിനൽ മെന്റാലിറ്റി പോകുന്നത് ഇവരുടെ അടിക്കുന്ന സാധനം ഇതാണ്.
അല്ല ഇപ്പൊ ഞാൻ ഇതും പറഞ്ഞത് എന്ന് വെച്ചാൽ അവനെ കൊല്ലണം എന്ന് എത്തിക്കുന്ന ഒരു ചിന്തയിലേക്ക് നമ്മൾ ഒരിക്കലും എത്തല്ലേ. നമ്മുടെ പഴയ കാലഘട്ടം
ഒരിക്കലും
അവനെ തല്ലണം, അവനൊന്നും വേണമെങ്കിൽ കൂടി വന്നവര് കൈ പിടിച്ചിടണം. കൈ പിടിച്ചിടണം പറഞ്ഞു
ഇങ്ങനത്തെ ഒരു
കൊല്ലണം ഒരു ചിന്ത നമ്മൾ അങ്ങോട്ടേക്ക് എത്തില്ലായിരിക്കും.
ആ ഒരു രീതിയിലേക്കാണ് ഇപ്പൊ വന്നേക്കുന്നത്. ഒരു കൊലപാതകം പോലുള്ള ക്രിമിനൽ മെന്റാലിറ്റിയാണ് ഈ ഡ്രഗ് മൂലം വന്നേക്കുന്നത്. അതൊന്നും എനിക്കറിയത്തില്ല, ഇനിയിപ്പോ അതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ള കാര്യം നടക്കുകയല്ലേ. ഇതിന്റെ ഇത് മൊത്തത്തിൽ തുടച്ചു നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോസിബിൾ ആണ്. പിന്നെ ഒരു ചോദ്യം വേറെ വരുന്നത്, ഈ ഡ്രഗുകളിൽ ഏറ്റവും മാരകമായിട്ടുള്ള ഡ്രഗ് എന്ന് പറഞ്ഞാൽ കള്ളാണ്. അത് വേറൊരു കാര്യമുണ്ട്, അതിന്റെ വേറെ വശം, അതിന്റെ ഒരു സയന്റിഫിക് രീതി പറയുകയാണെങ്കിൽ അത് ഗവൺമെന്റ് വിൽക്കുന്നുണ്ട്. ഇത് അപ്പൊ അവര് ഈ ഇതിനെ അഡിക്റ്റ് ആയ ആൾക്കാർ ചോദിക്കുന്നതാണ്, ഗവൺമെന്റ് തന്നെ അവരുടെ അംഗീകാരത്തോടു കൂടി തന്നെ ഇത്രയും മാരകമായിട്ടുള്ള ഒരു വിഷം ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഈ ഡ്രഗുകള് ശരിക്കും പറഞ്ഞാൽ ഈ പുറം രാജ്യം, യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ സൈക്കഡെലിക് പാർട്ടികളുണ്ട്, ട്രാൻസ് പാർട്ടികൾ. അത് രാവിലെ രാത്രിയിൽ ഒരു 10 മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ തീരുന്നത് വെളുപ്പിനെ 4 മണി 5 മണി കണ്ടിന്യൂസ്ലി പോകും. അപ്പൊ അതിനൊരു ഹൈപ്പ്, ഒരു പവറിൽ ഡാൻസ് ചെയ്യാനും ഫുൾ ഓണിൽ അങ്ങ് നിർത്താൻ വേണ്ടി ഇറക്കിയ ഒരു ഡ്രഗാണ്. അത് നോർമൽ നമ്മൾ ചുമ്മാ ഈ ചിലപ്പോൾ ഈ ബിയർ കുടിക്കുന്ന പോലെ ഒന്നും കുടിക്കാൻ പാടില്ലായിരിക്കും. അത് അങ്ങനെ ഒരു പ്രോഗ്രാം, ഒരു പാർട്ടി ഉണ്ടെങ്കിലാണ് അവർ അതിന് വേണ്ടിട്ട് അവരെ ഇറക്കിയതാണ്. പക്ഷെ ഇവിടെയുള്ള ആൾക്കാര് ഇത് മറ്റേ 4 തരം ചോറുന്ന പോലെ ഈ പിള്ളേര് ഇത് വലിച്ചു കയറ്റുവാണ്. എന്നിട്ട് ഇങ്ങനെ ഒരു ലോസ്റ്റിൽ ഇങ്ങനെ ഇരിക്കും. അത് കിട്ടാണ്ട് വരുമ്പോൾ എന്ത് ചെയ്യും, ഇത് അടിച്ചിട്ടല്ലോ ഒരിക്കലും ഇവര് ഇത് അലമ്പാകുന്നത്, ഇത് കിട്ടാണ്ട് വരുമ്പോഴാണ് റിയാക്ട് ചെയ്യും. അന്നേരം പ്രശ്നം ഉണ്ടാക്കും, ദേഷ്യം, അങ്ങനത്തെ മയക്കം വരുന്ന പണ്ട് പറഞ്ഞു ബ്രൗൺ ഷുഗർ എന്ന് പറഞ്ഞ സാധനമൊക്കെ ഇല്ലായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾ ഇവര് എന്ത് ചെയ്യും, കിട്ടാണ്ട് വരുമ്പോൾ അലമ്പുണ്ടാക്കും. മറ്റേ ഈ ഇവിടെ കണ്ടില്ല, മലപ്പുറത്ത് ന്യൂസ് കണ്ടില്ലേ, അതായത് 10 പേർക്ക് HIV പോസിറ്റീവ് ആയി ഈ കഴിഞ്ഞ ദിവസം
മലപ്പുറത്ത്.
അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് മയക്കുമരുന്ന് ഇല്ലേ, ഇഞ്ചക്ട് സിറിഞ്ച്, ആ സിറിഞ്ചിന് ഇതുള്ള ആരോ അടിച്ച് ആ സിറിഞ്ച് എടുത്ത് വട്ടം കൂട്ടിയിരുന്നവരെല്ലാം ഇത് ചെയ്ത് കുത്തി എല്ലാത്തിനും കിട്ടി.
വിജയൻ പറഞ്ഞു വഴി ഇടയ്ക്ക് ഒരു സീരീസ് വന്ന കണ്ടായിരുന്നോ നിങ്ങൾ, ഡബ്ബ കാർട്ടൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഹിന്ദി സീരീസ്. അത് ഇപ്പൊ വിജയൻ പറഞ്ഞു, അതൊരു മരുന്നിന് യൂസ് ചെയ്യുന്ന ഒരു കെമിക്കൽ എടുത്ത് വേറെ അവര് തന്നെ ലാബില് എന്താണ് വേറെ വേറെ എക്സ്ട്രാ ആഡ് ചെയ്ത് ഇതുപോലെ ഡ്രഗ് ആക്കി. എനിക്ക് ഇന്ത്യയിൽ ആ മരുന്ന് വെക്കാൻ അലൗഡ് അല്ല, പക്ഷെ അറിയാണ്ട് ഇപ്പൊ ഇവിടുത്തെ ഗവൺമെന്റ് അറിയാണ്ട് മരുന്ന് ഇപ്പോഴും ഇവിടെ സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്നുവെച്ചാ ആ മരുന്ന് ഉണ്ടാക്കുന്ന ആ സയന്റിസ്റ്റ് ഇല്ലേ, ആ സയന്റിസ്റ്റിന് അറിയാം അതിന്റെ കണ്ടന്റ്സ് കമ്പോണൻസ് ഒക്കെ എന്താണെന്നുള്ളത്. അപ്പൊ അയാളെ വെച്ചിട്ട് ഇവര് സപ്ലൈ ചെയ്യുന്നുണ്ട് അറിയാണ്ട്, ഇവിടുത്തെ ഗവൺമെന്റ് അറിയാണ്ട് സപ്ലൈ ചെയ്യുന്നുണ്ട്. അത് നടന്ന കഥയാണെന്നാണ് എനിക്ക്
തോന്നുന്നത്. അതില്
അതില് കാണിക്കുന്നത് അത് തന്നെയാണ്. അതുപോലെ അവര് ഒരു കൂട്ടം ആൾക്കാരുണ്ട്, അവര് ശരിക്കും ഇതിൽ കാണിക്കുന്നത് കുറച്ചൊരു സ്ത്രീകൾ ഒരു 8-10 സ്ത്രീകൾ ചേർന്നുകൊണ്ട് ഈ ഇതുണ്ടല്ലോ ലഞ്ച് ഉണ്ടല്ലോ, ഈ ലഞ്ച് പാക്ക് ചെയ്ത് വീട്ടില് ഊണെന്നൊക്കെ പറയുന്ന പോലെ പാക്ക് ചെയ്ത് ഒരു ചെറിയൊരു ബിസിനസ് പോലെ തുടങ്ങിയതാ. അത് ഭയങ്കര വലിയൊരു ബിസിനസ്സായി. ഓരോ ലഞ്ച് പാക്കറ്റിലും ഇതുപോലെ ചെറിയൊരു സാധനം വെച്ച് വിടും.
അപ്പൊ
അതില് അവര് കസ്റ്റമേഴ്സ് ഉണ്ടാവും. പാത്ത് വേറെയാണ്, സീരീസിന്റെ പാത്ത് വേറെയാ. പക്ഷെ അതിൽ കാണിക്കുന്ന ഇതാ, ഓരോ ലഞ്ച് ബോക്സിലും നോർമൽ കസ്റ്റമേഴ്സും കാണും, ഇതുപോലെ ഡ്രഗ് കസ്റ്റമേഴ്സും കാണും.
ഓ, തിരിച്ചു
വെച്ചിട്ട് ഡ്രഗ് കസ്റ്റമേഴ്സിന് ഇതുപോലെ ലഞ്ചും കാണും, ലഞ്ചിനകത്ത് ഇതുപോലെ ഒരു പാക്കറ്റും കാണും. അപ്പൊ അതാ അതില് കാണിക്കുന്നത്.
അതുകൊണ്ട് വിജയന്റെ ഒരു പാട്ട് വെക്കാം.
ഓക്കെ.
ിളഞ്ഞു താഴ്വരയിൽ പൂഞ്ചുടി കാത്തിരിക്കും കുഞ്ഞിമണി പെണ്ണേ നിന്റെ മാരൻ വരുമ്പോ, ആരുമാരും കേൾക്കാതെ എൻ കാര്യം ചൊല്ലിയിടും, മുന്നിൽ നിന്നെ കാണും നേരമ കാര്യം ചൊല്ലാൻ മറന്നിടും, പിന്നെ മാരൻ ചൊല്ലും നേരമ കേൾക്കാൻ നീയുമിടും നേടും. ചെമ്മാനം പൂച്ചൂടും മന്തിമയങ്ങും നേരം, തിരയാട്ട കാവിൽ കളിയാട്ടമുണ്ടേ. ചെമ്മാനം പൂച്ചൂടും മന്തിമയങ്ങും നേരം, തിരയാട്ട കാവിൽ കളിയാട്ടമുണ്ടേ. കൊട്ടും കുഴൽ വിളിപ്പാട്ടുമുണ്ടേ, ചേങ്ങിലയുടെ താളമുണ്ടേ, നെഞ്ചിനുള്ളിൽ കൂടും കൂട്ടി കാത്തിരുന്നു നിന്നെ ഞാൻ. പുത്തിലങ്ങി താഴ്വരയിൽ പൂഞ്ചുടി കാത്തിരിക്കും കുഞ്ഞിമണി പെണ്ണേ നിന്റെ മാരൻ വരുമ്പോ, ആരുമാരും കേൾക്കാതെ കാര്യം ചൊല്ലിയിടും, നീ നിന്നെ കാണും നേരമ കാര്യം ചൊല്ലാൻ മറന്നിടും, പിന്നെ മാരൻ ചൊല്ലും നീരമ കേൾക്കാൻ നീയുമിടും നേടും.
മൊത്തം എംഡിഎംഎയും കഞ്ചാവും കൊലപാതകവും ഒരു രക്ഷയില്ല, ഫുള്ള് ടെററാണ്.
പിന്നില്ലേ
അതല്ല. അപ്പൊ ആക്ച്വലി ഇപ്പൊ ഒരു മിക്കപ്പോഴല്ല നമുക്ക് ഒരു ചെക്കനോട് എന്താണെന്ന് ചോദിക്കാൻ വേണ്ടി
ചിലപ്പോ അറിയത്തില്ല, ചിലപ്പോ കട്ടായി നടക്കായിരിക്കും, ചിലപ്പോ അവന്റെ കൈ വല്ലോ
കാണുമായിരുന്നു. ഞാൻ പെരുന്നാൾ കഴിഞ്ഞിട്ട് ചെന്നെ, അപ്പൊ പെരുന്നാളിന് ഇടിയുണ്ടായി. ആ ചെക്കനൊക്കെ ഒരു ഞാൻ 10-12 വയസ്സുള്ള ചെറിയ ചെക്കനായിരുന്നു. അവനൊരു ഒരു 10-40 വയസ്സുള്ള അപ്പച്ചനെ. എന്താ കാര്യം എന്ന് വെച്ചാൽ അവൻ സ്പീഡിൽ ബൈക്ക് കൊണ്ടുപോയി, അപ്പൊ ഈ പെരുന്നാളിന്റെ ഇടയ്ക്ക്. അപ്പൊ അപ്പം ചോദിച്ചു മോനെ പതുക്കെ പോണ്ടെന്ന് പറഞ്ഞപ്പോ അപ്പത്തന്നെ ഇടിച്ച് താലൊക്കെ മുഴച്ച് അത് പോലീസ് കേസായി. അതിന്റെ ഞാൻ ചോദിച്ചു, ഞാൻ ഉള്ള അപ്പച്ചന്മാരെ ചോദിച്ചു നിങ്ങൾക്ക് കണ്ടോ എന്ന് പറയാം, പേടിയായിട്ട് പാടില്ല, മോനെ കയ്യില് കത്തി കൊണ്ടിറങ്ങണേന്ന്.
അതാണ് പിള്ളേർ ഒന്നും ചെയ്യാനല്ല, നമുക്കൊന്ന് വിണ്ടാൻ പോലും പറ്റത്തില്ല.
ഇതിനകത്ത് നന്നായി ജീവിക്കുന്ന കുറെ
പിള്ളേർ. കാരണം
ഒരു പ്രാവശ്യം ഒരു ചാനൽ ചർച്ചയിൽ വന്ന ഒരു കൂട്ട് ഒരു ഒരു അതിന് 21 വയസ്സ് മാക്സിമം ആയിട്ടുണ്ടാവുള്ളൂ. ആ ചക്ക ആ പയ്യൻ വന്ന് പറഞ്ഞു പറഞ്ഞു ഇത്ര കാര്യങ്ങള് ഞങ്ങൾക്ക് ചെയ്ത് തന്നു കഴിഞ്ഞാൽ ഒരു മിനിമം ഒരു 40% എങ്കിലും യുവാക്കളെ നമുക്ക് രക്ഷിക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് ആ കൊച്ചു പറഞ്ഞു പറഞ്ഞു. പക്ഷെ കാരണം ഒരു നല്ലൊരു കളിക്കളില്ല നമ്മുടെ നാട്ടില്, പിന്നെ പ്രോത്സാഹിപ്പിക്കാൻ ആളില്ല, പിള്ളേരെ തിരിച്ചുവിടാൻ ആളില്ല, ഗൈഡ് ചെയ്യാൻ ആളില്ല, കാരണം എല്ലാവരും ബിസിയാ
പണത്തിന്റെ
ആ ബോധവൽക്കരിക്കാൻ ആളില്ല. പിന്നെ ഇപ്പൊ ഈ ഒരു കൊച്ചിനെ ഇപ്പൊ എംഡിഎം അല്ലെങ്കിൽ ലഹരിയിൽ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ സൊസൈറ്റി എങ്ങനെയാണ് നോക്കി കാണുന്നുള്ള ചിന്ത ചിന്തിക്കല്ലേ.
അവനെ കളിയാക്കുക, അവൻ അവനിപ്പോ വീണ്ടും പൊളിയാണ്, അപ്പൊ അവൻ വീണ്ടും ഇതിനു വേണ്ടി അടിക്കും. അതല്ല നാട്ടുകാരൊക്കെ അവനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ അവൻ രക്ഷപ്പെട്ടു പോകും.
പക്ഷെ പിള്ളേര് ഇതിന് അഡിക്റ്റ് ആകുന്ന പിള്ളേർക്ക് ഒരു വിജയ് നേരത്തെ പറഞ്ഞ പോലെ അതിന് വരണം എന്നുണ്ട്, വിട്ടു വരണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അവർക്ക് പറ്റുന്നില്ല. കാരണം അത്രത്തോളം അഡിക്റ്റ് ആയി.
അപ്പൊ
എന്താന്ന് വെച്ചാൽ ആ ഒരു പോയിന്റിൽ നിന്ന് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അവരെ അവിടെ നിന്ന് പിക്ക് ചെയ്തിട്ട് ഇതുപോലെ ഡിഎഡി സെന്ററിലോ അങ്ങനെയുള്ള പ്രോപ്പർ ആയിട്ടുള്ള കൗൺസിലിംഗ് എടുത്ത് തിരിച്ചു വരും.
വിട്ടു വന്നാലും പിന്നെ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്.
ഇതുപോലെ ജിമ്മിൽ പോകാൻ പറയണം, അതുപോലെ കളിക്കാൻ പറയണം, ക്രിക്കറ്റ്
സോഷ്യലൈസ്
ചെയ്യാൻ പിന്നെ ഭയങ്കര പാടാണ്.
ഏറ്റവും പതുക്കെ പതുക്കെ പിന്നെ ഏതാ സിനിമയിലും മമ്മൂട്ടി ആരോ പറഞ്ഞ പോലെ ജീവപഴിന്റെ അനുഭവിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞാലും മൊത്തം
ജയിൽപ്പുള്ളിയായിട്ട്
ഇറങ്ങുന്ന പറഞ്ഞ അതും സൊസൈറ്റിക്ക് ഒരു ഭാഗമുണ്ട് ഇതിനകത്ത്.
എല്ലാവർക്കും ഉണ്ട്, ഈ ഗവൺമെന്റ് ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ഇതിനകത്ത് ഉറപ്പാണ്. അവര് വേണം തീരുമാനിക്കാണ്ട് ഇതിങ്ങനെയല്ല, നമ്മുടെ നാട്ടില് കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് വേണം പോവാൻ. പക്ഷെ നമുക്കറിയാലോ നമ്മുടെ നാടിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാര് തന്നെയാണ് പറയുന്നത്, അതായത് അവരുടെ വോട്ടിന് വേണ്ടി മാത്രമാണ് ജനങ്ങളെ പ്രീണിപ്പെടുത്തുന്നത് എന്ന് പറയുന്ന ഒരു കളിയാണല്ലോ, ഒരു മത്സരമാണ്, ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറഞ്ഞാൽ അവരങ്ങനെ അതിൽ തന്നെ നിൽക്കത്തുള്ളൂ.
ശരിക്കും ഇത് സ്കൂളിൽ നിന്ന് തുടങ്ങണം ഈ ബോധവൽക്കരണം.
വീട്ടിൽ നിന്ന്
കുടുംബത്തിൽ നിന്ന് ഒബ്വിയസ്ലി പറഞ്ഞു കൊടുക്കുന്നുണ്ടാകാം, പക്ഷെ അവര് കൂടുതലും ആ പ്രായക്കാര് പാരന്റ്സിന് ലിസൺ ചെയ്യുന്നത് കുറവാണ്. ഈ പറഞ്ഞ 15 ഏജ് കഴിഞ്ഞാൽ പിന്നെ പാരന്റ്സിനെ ഒരു അവര് ഓക്കെ എന്റെ അച്ഛനും അമ്മയും ശരിയാണ് എന്ന് ചിന്തിക്കണമെങ്കിൽ അവർക്കൊരു 22-23 വയസ്സാവണം.
ആ
ഒരു ഏജ് ഗ്രൂപ്പില് അവര് പാരന്റ്സ് ലിസൺ ചെയ്യും.
പക്ഷെ നമ്മള് സ്കൂളിൽ പഠിക്കുന്ന നമുക്ക് ഇതുപോലത്തെ ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ സ്കൂളിൽ ഉണ്ടായിരുന്നു.
ഇത്രയും സുലഭമായ സ്ഥിതിക്ക് അത് നല്ല ശക്തമായിട്ട് തന്നെ സ്കൂളിൽ നിന്നേ അതിന്റെ ബോധവൽക്കരണം തുടങ്ങണം.
എനിക്ക് സ്കൂളിലെ പിള്ളേരെ തല്ലാൻ വല്ലതും സാർമാർക്കും പേടിയായി പിള്ളേരെ. കഴിഞ്ഞ പാലക്കാട് ന്യൂസ് ഉണ്ടായിരുന്നു, ഒരു പയ്യൻ പ്രിൻസിപ്പാളിന്റെ റൂമിനകത്ത് കയറിയിട്ട് പ്രിൻസിപ്പാളിനെ തല്ലും വിട്ടു. എന്റെ ഇത്രയും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഒരുപാട് കാരണങ്ങളുണ്ട്, സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ, സിനിമ, ഗവൺമെന്റ് അതുപോലുള്ള പിന്നെ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു സൊസൈറ്റി, ഇതെല്ലാം ഈ ലഹരിക്ക് ഒരു കാരണമാണ്. ഇപ്പൊ എനിക്കറിയാം, പേഴ്സണൽ അറിയാവുന്ന കുറെ ആൾക്കാരുണ്ട്, ഞങ്ങൾ കോളേജ് പഠിക്കുന്ന സമയത്ത് കഞ്ചാവ്, അതായത് അവർ റൂമിലോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ ഒരു മറ്റേ മൂടൽ മഞ്ഞിനകത്ത് കയറി പോലെ ഫുള്ളൊരു പുകമയ അത്രയായിട്ട്. ഞാൻ ശരിക്കും പറഞ്ഞു പേടിച്ചിട്ടുണ്ട്, അയ്യോ ഇവന് കോളേജിന് എങ്ങനെ രക്ഷപ്പെടും എന്താ ചെയ്യുന്നേ. പക്ഷേ അവനൊക്കെ ഇപ്പൊ കാനഡയിലുണ്ട്, രക്ഷപ്പെട്ടു എന്ന് വെച്ചാൽ ഒരു പീരീഡ് ഉണ്ടോ, ഒരു ടൈം പീരീഡ് ഉണ്ടോ,
മറ്റേ സ്ഥലത്ത് തേങ്ങണവൻ
കാനഡ ലീഗല അല്ല, പുള്ളിക്കാരെ നിർത്തി,
ആര് വിളിക്കാറുണ്ടോ
അല്ല, അവരെ എല്ലാരും നിർത്തി. ഏജ് കഴിഞ്ഞിട്ടുള്ള അപ്പൊ ഫാമിലി അത് ഒക്കെ ഉത്തരവാദിത്തങ്ങൾ കൂടി കുടുംബം ജോലിക്ക് പോയാൽ ജീവിക്കാൻ പറ്റുള്ള കാര്യം മനസ്സിലായി.
അഡിക്റ്റ് അത് പറയാൻ ചെയ്തു കറക്റ്റ് ആണ് കാനഡ പോയപ്പോ ഒരു സംശയം.
നമ്മുടെ ന്യൂസ് ചാനലിൽ മോണിറ്റർ ചെയ്യുന്ന പോലെ ഇവിടെ കുറെ ഡിഅഡിക്ഷൻ സെന്റർ അങ്ങനെ സംഭവങ്ങളുണ്ട്. എനിക്ക് ഞാൻ മദ്യം കഴിച്ച് ഞാൻ അതിന് അഡിക്റ്റ് ആയി, എനിക്ക് ഇതിൽ നിന്ന് വിട്ടുപോകണമെന്ന് ഞാൻ അപ്പച്ചനോട് പറയുകയാണെങ്കിൽ അപ്പച്ചൻ എന്നെ അവിടെ കൊണ്ടാക്കണം എന്നുള്ളത് ബാക്കിയുള്ള സൊസൈറ്റി ഒരിക്കലും ഒരു ചീത്തയായ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഒരാളും പിന്നെ അങ്ങോട്ട് പോകില്ല. അപ്പൊ എനിക്ക് രക്ഷപ്പെടാനും പറ്റില്ല. പക്ഷെ ഈ നമ്മളെ
പറയാനുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് പാരന്റ്സ് തമ്മിൽ ഉണ്ടാവണം.
അങ്ങനെ ഒരു കാര്യം കണ്ടുപിടിച്ചാൽ അത് അവനൊരു കുറ്റം ചെയ്തു എന്നല്ല.
അങ്ങനെയാണ് സൊസൈറ്റി
കാരണം എന്ത് സംഭവിക്കാന്ന് പറയാം, നമ്മളൊക്കെ തലനാരക്കി രക്ഷപ്പെട്ടു പോകുന്ന വേണം പറയാം. കാരണം നമ്മൾ അങ്ങനെ തന്നെ പറയാനേ പറ്റുള്ളൂ, കാരണം നമ്മൾ ജീവിച്ച കാലഘട്ടത്തിലും നമ്മൾ ഭാഗ്യം ഉണ്ടെങ്കിൽ പോകുന്നതാണ്,
ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ തിരിച്ചറിവ് വന്ന നമ്മ മാറണം, ആ കറക്റ്റ് പോയിന്റിൽ മാറാണ്ടായി
കഴിഞ്ഞാൽ
അത് സ്റ്റോപ്പ് ചെയ്യുന്നത്
ഓരോരുത്തർക്ക് ജോലി കിട്ടി തുടങ്ങും. അപ്പം സ്പ്ലിറ്റ് ആകും, കഴിയും സ്പ്ലിറ്റ് ആയി കഴിയുമ്പോൾ അവര് അതിന്റെ തിരക്കാവും. ഇങ്ങനെ ഇങ്ങനെ മാറുമ്പോൾ ഇത് അഡിക്റ്റ് ആയി പിള്ളേരെ ചുരുങ്ങി ഒന്നോ രണ്ടോ പേരിലേക്ക് വരും. കുറച്ച് ഇവരും ഇവരുടെ കൂടെ പഠിച്ചവരും കൂടെ ഇരുന്ന് MDMA അടിച്ചവരും കഞ്ചാവ് വലിച്ചവരും ഒക്കെ ഒരു ഒരു വെൽ സെറ്റിൽ ചിലവര് പുറത്തു പോകുമായിരിക്കും, ചിലപ്പോൾ കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് ഇതുപോലുള്ള കൺട്രീസിൽ പോയി. അങ്ങനെ രക്ഷപ്പെടുമ്പോൾ ഇവർ ചിന്തിക്കും, അയ്യോ എല്ലാരും പോയി, കൂടെ ഇരുന്ന് ആരും ഇപ്പൊ നമ്മളൊറ്റയ്ക്കേ ഉള്ളൂ, എനിക്ക് ഇതിൽ നിന്ന് മോചനം വേണം എന്നുള്ള സാധനത്തിലേക്ക് വരും, ഉറപ്പായിട്ട് വരും. അത്രേ ഉള്ളൂ. പക്ഷെ ശരിക്കും പേടിയുണ്ട്, കാരണം പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഓരോ ന്യൂസുകൾ കാണുമ്പോൾ ഞാൻ ഇപ്പോഴും ചിന്തിക്കും എങ്ങനെയാണ് നാട്ടിൽ ഇങ്ങനെ
പറഞ്ഞു. ഇവിടെ സ്കൂളിൽ പഠിക്കുന്ന സ്കൂളിൽ പോകുന്ന എല്ലാത്തിന്റെ കയ്യിലും വേപ്പുണ്ട്,
വേപ്പുണ്ട്,
ചെറിയ പയ്യന്മാരുടെ
ഇവർക്കാണ് കിട്ടുന്നത്.
ഞാൻ ടൗണെങ്കിലേക്ക് ആദ്യമായിട്ട് വന്നെ, അപ്പൊ നമുക്ക് ഇത് കുറിച്ച് ഒന്നും അറിയില്ല. ഈ വെയ്പ് എന്തെന്നും അറിയില്ല. ഈ പിള്ളേര് നമ്മുടെ അടുത്ത് വന്ന് എന്നിട്ട് തോന്നുന്നു ചേട്ടൻ ഒരു സാധനം മാച്ചായിരുന്നു ചോദിച്ചു. അപ്പൊ അത് ഇംഗ്ലീഷിൽ എനിക്ക് മനസ്സിലായി ഈ കടന്ന സാധനം മാച്ചു. ഞാൻ ചെക്കനും അകത്ത് കയറിപ്പ് മൊത്തം വെയ്പ്പ് കട വെയ്പ്പാ, ഞാൻ ആദ്യമായിട്ട് വെയ്പ്പ് കാണണേ ഇവിടെ വന്നിട്ട്. അപ്പൊ ഞാൻ ഇവിടെ നോക്കി, അപ്പൊ പിന്നെ എനിക്ക് മനസ്സിലായി ഇവന് കൊടുക്കില്ല ഇവിടെ വാങ്ങാമല്ലേ, എനിക്ക് ഏജ് ആയില്ല ചേട്ടൻ, ആ ചെരിപ്പ് കോളമ്പോൾ ഞാൻ ഇങ്ങനെ വാങ്ങാണ്ട് വാങ്ങിച്ചു കൊടുക്കാൻ വിട്ടു. വാങ്ങിച്ചു
കൊടുക്കണ്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു പാടാണ്, പണ്ടത്തെ പോലെ നമ്മൾ പോകുന്നവന് അത്ര എളുപ്പമല്ല. ഇച്ചിരിയുടെ ഒരു കല്ലും മുള്ളും നിറഞ്ഞ വഴികളാണ് ഇതൊക്കെ. പിള്ളേര് വരുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പം എന്തായാലും ഇനി ലാസ്റ്റ് വിജയ് നമുക്ക് നിതീഷിന്റെ പാട്ടിലേക്ക് പോവാം.
പൊന്നോ എന്നൊരു വിളിയും കേട്ട്. എന്താണപ്പാ ഒരു വിളിയും കേട്ട്, അന്റമ്മ വിളിക്കേണൊരൊച്ച പോലെ, അന്റമ്മ മണ്ണോട് മണ്ണായെന്ന് അപ്പം തന്നല്ലേ പറയാറുള്ളത്, അപ്പം തന്നല്ലേ പറയാറുള്ളത്. ആയ കഥ കേട്ട് കരയരുതേ പൊന്നേ, ആയ കഥ ഞാൻ ചൊല്ലിത്തരാം. അങ്ങോരു വറുതി മാസം കള്ളക്കാര് കീടരം, തിന്നാനും കുടിക്കാനും ഇല്ലാത്ത കാലം. നീ അന്ന് നീന്തി നടക്കണ കാലം, അടിവച്ചു വീണ് കരയണ പ്രായം, അറുതീക്ക് തീർപ്പ് കല്പിച്ചമ്രാ, പൊന്നീടമ്മേനേ കരുനിർത്ത, പൊന്നീടമ്മേനേ കരുനിർത്ത.
അങ്ങനെ ഈ ആഴ്ചയിലെ നമ്മുടെ ഈ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. ഏകദേശം ചർച്ച ചെയ്ത് സമയം പോയറിഞ്ഞല്ലേ, മിനിറ്റ് മേളിലായി. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്.
വൈൻഡപ്പ് ചെയ്യുമ്പോൾ എല്ലാം നമ്മുടെ പറഞ്ഞ അനിയന്മാർക്ക് ഇത് ഉപയോഗിക്കാണ്ട് അവിടെ നിന്ന് പോട്ടെ എന്നുള്ള രീതിയിലുള്ള
ആശംസകൾ.
നിങ്ങൾ ഇപ്പം ഈ ഒരു പ്രായത്തില് കുറെ സംഭവങ്ങൾ വരും, വന്നുകൊണ്ടേയിരിക്കും. ഇന്ന് MDMA ആണ്, നാളെ വേറെ മാരകമായുള്ള സാധനങ്ങൾ ഇറങ്ങുന്നത്. പക്ഷെ അതിന്നൊക്കെ ആ ഒരു ടൈം പീരീഡ് കഴിഞ്ഞ് വന്നത് കൊണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് അതിനെ മോണിറ്റർ ചെയ്യാൻ പറ്റും എങ്ങോട്ടാണ് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വിഷയത്തിൽ നിന്ന് ഇവിടെ ചർച്ച ചെയ്തത്. സോ എന്തായാലും മറ്റൊരു മനോഹരമായ എപ്പിസോഡിലൂടെ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും സൈനി ഓഫ്. ടീം തട്ടുംപുറം, അളിയന്റെ റേഡിയോ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളം എഫ് 104.6. പാട്ടുപാടാം, കൂട്ടുകൂടാം, കാറിലും കേൾക്കാം, 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 കേൾക്കാം.
ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, മൈൻഡ് ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സ്, ബ്ലോക്ക് ഹൗസ് ബേ, സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്, ആതിര ഗണേഷ്, നെസ്റ്റ ഇമിഗ്രേഷൻ സർവീസസ്. ഇതോടെ മലയാളം FM 104.6 എന്ന ഇന്നത്തെ പരിപാടികൾ അവസാനിക്കുന്നു. നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്ന എല്ലാ പരിപാടികളും മലയാളം FM 104.6 എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അടുത്ത പ്രക്ഷേപണം അടുത്ത വെള്ളിയാഴ്ച വൈകുന്നേരം 7:25. അതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം പറയുന്നത് സിന്ധു പുന്നൂസ്. മലയാളം FM 104.6. പാട്ടുപാടാം, കൂട്ടുകൂടാം, കാറിലും കേൾക്കാം. ശ്രീലക്ഷ്മി.